എ ആർ എൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. മഹാരാഷ്ട്രയിൽ ഇന്ന് 3645 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് അറിയിച്ചു. അതേസമയം 9905 പേർക്ക് രോഗമുക്തി കൈവരിക്കാൻ സാധിച്ചു. പുതുതായി 84 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിലെ ആകെ കോവിഡ് മരണസംഖ്യ 43348 ആണ്. തമിഴ്നാട്ടിലും രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ട്. 2708 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 32 മരണവും റിപ്പോർട്ട് ചെയ്തു. തമിഴ്നാട്ടിലെ കോവിഡ് മരണസംഖ്യ 10956 ആയി ഉയർന്നിട്ടുണ്ട്. ആന്ധ്രയിൽ രോഗികളുടെ എണ്ണം 2000 താഴെയാണ്. 1901 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 19 പേർ മരിച്ചു. ആന്ധ്രയിൽ ഇതുവരെ 6606 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. കർണാടകയിൽ 3130 പേർക്കാണ് ഏറ്റവും പുതുതായി കോവിഡ് പോസിറ്റീവായിട്ടുള്ളത്. കർണാടകയിൽ 10947 പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചുവെന്നാണ് കണക്കുകൾ. ഇന്ന് മാത്രം 42 മരണം റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ഇന്ന് 4287 പേർ കോവിഡ് പോസിറ്റീവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
20 പേരാണ് മരണമടഞ്ഞത്. 93744 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 3711 പേർക്ക് സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 471 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരില് 53 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 35141 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 7107 പേർ രോഗമുക്തരായിട്ടുണ്ട്.
ക്വാറന്റീനിൽ കഴിയുന്നവരോട് അസഹിഷ്ണുത പാടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
ചില സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. ഈ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ വീടുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവര് ക്വാറന്റൈനിൽ കഴിയുന്നവരോട് അസഹിഷ്ണുത കാണിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരർത്ഥത്തില് കോവിഡിനെതിരായ പോരാട്ടത്തിന്റെ മുൻനിരയിൽ കഴിയുന്നവരാണ് ക്വാറന്റൈനിലുള്ള നമ്മുടെ സഹോദരങ്ങൾ. കാരണം അവര് രോഗം സ്ഥിരീകരിക്കാത്തവരാണ്, എന്നാൽ രോഗബാധിതരുമായിട്ട് ബന്ധപ്പെടാൻ ഇടയായിരിക്കുന്നു. അങ്ങനെ ഒരു പ്രൈമറി കോണ്ടാക്ട് വന്നവരാണ് ഈ തരത്തിൽ ക്വാറന്റൈനിൽ കഴിയുന്നത്. സമൂഹത്തിന്റെ സുരക്ഷ കൂടി കരുതി, അഥവാ തനിക്കുണ്ടെങ്കിൽ തന്നിൽ നിന്ന് രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുക, ഇത്തരമൊരു ചിന്തയുടെ ഉയർന്ന ചിന്തയുടെ ഭാഗമായിട്ട് കൂടിയാണ് ക്വാറന്റൈനിൽ കഴിയുന്നത്. അപ്പൊ അവരോട് ഒരു തരത്തിലുള്ള മോശമായ പെരുമാറ്റവും ഉണ്ടാകാൻ പാടില്ല. മാന്യമായി അവരുടെ സമീപനത്തെ കാണുകയും ആവശ്യമായ പിന്തുണ അതിന് നൽകുകയുമാണ് വേണ്ടത്. കോട്ടയം ജനറൽ ആശുപത്രിയിലെ 40 കിടക്കകളുള്ള കോവിഡ് ഇൻസെന്റീവ് കെയർ യൂണിറ്റ് ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും. എറണാകുളത്ത് പ്ലാസ്മ ചികിത്സക്കായി 184 പേരിൽ നിന്ന് CCP ശേഖരിച്ചിട്ടുണ്ട്. ഇതിലെ 168 ഉപയോഗപ്പെടുത്തി. പ്ലാസ്മ ദാനത്തിന് സന്നദ്ധത അറിയിച്ച് 25 പേർ കാത്തു നിൽക്കുന്നുമുണ്ട്. തൃശൂർ ജില്ലയിൽ 5 ദിവസത്തിനുള്ളില് 5000 കോവിഡ് രോഗികളാണ് ഉണ്ടായത്. തൃശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ ജില്ലയിലെ 31 തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അതിനിയന്ത്രിത മേഖലയാക്കിയിട്ടുണ്ട്. മരണനിരക്ക് കൂടാതിരിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ പൂർണ്ണ സജ്ജമാക്കാൻ ആരോഗ്യ വിദഗ്ധരുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലേതിന് പുറമെ കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നും ഗുരുതരാവസ്ഥയുള്ള രോഗികളും ചികിത്സക്കായി എത്തുന്നുണ്ട്. ഇതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയുണ്ടാവും. കാസർകോട് ടാറ്റ ഗ്രൂപ്പ് സൌജന്യമായി നിർമ്മിച്ചു നൽകിയ ആശുപത്രി ബുധനാഴ്ച പ്രവർത്തനം ആരംഭിക്കും. ഇപ്പോൾ കോവിഡ് ആശുപത്രിയായാണ് പ്രവർത്തിക്കുക. കോവിഡ് നിയന്ത്രണ വിധേയമാകുമ്പോൾ ഈ ആശുപത്രി സാധാരണ ആശുപത്രിയായി പ്രവർത്തിക്കാനാവും. വടക്കേ മലബാറിൽ കാവുകളിലും തറവാട്ടുമുറ്റങ്ങളിലും ഇന്നു മുതൽ തെയ്യം അനുഷ്ഠാന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. കാസർകോട് ജില്ലയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരമാവധി 20 പേർക്ക് പങ്കെടുക്കുന്നതിനാണ് അനുമതി. കോലധാരികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അനുമതി നടത്തിപ്പിന് തേടണമെന്നും ഒരു ദിവസം മാത്രം ഒരു സ്ഥലത്ത് കളിയാട്ടം നടത്തണമെന്നും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. രോഗവ്യാപനം രൂക്ഷമാകാതിരിക്കാൻ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ സംഘടിപ്പിക്കണമെന്നും ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.
മാധ്യമപ്രവർത്തന വേളയിൽ ഉത്തരവാദിത്തം കാട്ടണമെന്നും ഈ നിലയിൽ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നും റിപ്പബ്ലിക് ടിവി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിയോട് സുപ്രീംകോടതി പറഞ്ഞു. അർണബിനെതിരെ രജിസ്റ്റർ ചെയ്ത FIR സസ്പെൻഡ് ചെയ്ത ബോംബെ ഹൈക്കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാൽഘാറിലെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള TV ചാനൽ ചർച്ചയിൽ വർഗീയ വിദ്വേഷമുണ്ടാക്കാനും സോണിയാഗാന്ധിയെ അപമാനിക്കാനും ശ്രമിച്ചുവെന്ന കേസിൽ അർണബിനെതിരെ ഫയൽ ചെയ്ത FIR ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ജൂൺ മാസത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. അർണബിനെതിരെ പ്രഥമ ദൃഷ്ട്യ കേസിൽ നിന്നും പുതിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകരുതെന്നുമായിരുന്നു അന്ന് കോടതി ഉത്തരവ്. ഇതിനെതിരെ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചത്. TVയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കേസ് ഉയർന്നു വരികയാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചു. അർണബിന്റെ വാദം വിശദീകരിച്ച് സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. റിപ്പബ്ലിക് ടിവിക്കെതിരായ കേസുകളുടെ പട്ടിക നൽകാൻ കോടതി മഹാരാഷ്ട്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടു. കേസ് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ടെലിവിഷൻ ചാനൽ റേറ്റിംഗിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ റിപ്പബ്ലിക് TV നിലവിൽ അന്വേഷണം നേരിടുന്നുണ്ട്. കേരളത്തിൽ +1 ഓൺലൈൻ ക്ലാസ് നവംബർ 2 തുടങ്ങും. +1 ക്ലാസ് കൂടി ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്ത് 45 ലക്ഷം കുട്ടികൾ ആണ് ഓൺലൈൻ ക്ലാസിന്റെ ഭാഗമാകുന്നത്. വാളയാർ കേസിൽ സംസ്ഥാന സർക്കാർ ആ കുടുംബത്തോട് ഇനിയും ക്രൂരത കാണിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മക്കളുടെ മരണത്തിൽ നീതി തേടി വീടിനു മുന്നിൽ സത്യാഗ്രഹം നടത്തുന്ന മാതാപിതാക്കളെ പ്രതിപക്ഷ നേതാവ് ഇന്ന് സന്ദർശിച്ചു.
അവസരം ഉണ്ടാക്കി കൊടുത്തത് തന്നെ കേരളത്തിന് അപമാനകരമാണ്. ഇവരുടെ കണ്ണുനീര് വീഴുന്ന ഈ ഭൂമി, അത് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. ഉത്തർപ്രദേശും കേരളവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഹർത്താസും വാളയാറും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഉത്തർപ്രദേശിലെ ഹർത്താസിൽ സംഭവിച്ച അതേ സംഭവം പരിഷ്കൃതമായ ഉന്നതമായ സാക്ഷരതാ ബോധവും ജനാധിപത്യ ബോധവും പൌരബോധവും ഉള്ള
BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പിന്തുണയുമായി ഇന്ന് വാളയാറിലെത്തി.
വാളയാർ കേസ് അട്ടിമറിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചനയാണ് സത്യത്തിൽ നടന്നത്. മുഖ്യമന്ത്രിയാണ് ഈ കേസിൽ ദൂതനെ അയച്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയത്. അല്ലാതെ ദൂതൻ സ്വമേധയാ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ കാല് പിടിപ്പിച്ചതല്ല.
കേസ് CBI അന്വേഷിക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. അതേസമയം വാളയാറിലെ പെൺകുട്ടികളുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്ന ഉറച്ച തീരുമാനമാണ് സർക്കാരിനുള്ളത് എന്നായിരുന്നു വൈകിട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്.
ഇവിടെ വാളയാറിൽ മരണപ്പെട്ട കുട്ടികളുടെ അമ്മയ്ക്ക് നീതി ലഭ്യമാകണമെന്ന ഉറച്ച തീരുമാനമാണ് സർക്കാരിനുള്ളത്. കേസില് പ്രതികളായവരെ വെറുതെ വിട്ടതിനെതിരായ നിയമ പോരാട്ടമാണ് പ്രധാനം. അതിന് സർക്കാർ തന്നെയാണ് മുൻകൈയെടുത്തത്. വെറുതെ വിട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടത് സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ട പ്രകാരമാണ്. സർക്കാരിന്റെ ആവശ്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയായിരുന്നു ഹൈക്കോടതി അപൂർവമായ ഇത്തരമൊരു ഇടപെടൽ നടത്തിയത്. ഈ കേസില് വിചാരണ വേളയിൽ ഉണ്ടായ വീഴ്ച പരിശോധിക്കുന്നതിനായി റിട്ടയേർഡ് ജില്ലാ ജഡ്ജി PK ഹനീഫയെ കമ്മീഷനായി സർക്കാർ നിയമിച്ചു. വിചാരണ കോടതിയിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായിരുന്നവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കമ്മീഷൻ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കുറെ കൂടി കർശന നടപടികൾ സ്വീകരിക്കും. കുട്ടികളുടെ മാതാവ് സർക്കാരിൽ വിശ്വാസമാണെന്ന് ഇന്നും പറയുന്നത് കേൾക്കുകയുണ്ടായി. ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിനു വേണ്ടി ഇനിയും ആവശ്യമായ ഇടപെടലുകൾ സർക്കാർ സ്വീകരിക്കും.
മുന്നോക്ക സംവരണത്തിന് മുൻകാല പ്രാബല്യം കൂടി വേണമെന്ന് NSS ഇന്ന് ആവശ്യപ്പെട്ടു. ഈ വർഷം ജനുവരി മുതൽ മുൻകാല പ്രാബല്യം അനുവദിക്കണമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. അതേസമയം മുന്നോക്ക സംവരണത്തിൽ സർക്കാരിന് പിഴവ് പറ്റിയെന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ആനുകൂല്യം മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് നൽകുന്നതിൽ തെറ്റില്ല, അത് 5% മാത്രമാക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. മുന്നോക്ക സംവരണം നിലവിലെ സംവരണത്തെ ബാധിക്കില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സംവരണ വിഷയത്തിൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. പാർലമെന്റ് പാസാക്കിയ നിയമമാണ് കേരള സർക്കാരും നടപ്പാക്കുന്നത്. സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നവർ ഇത് ഉൾക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. UAE അറസ്റ്റിലായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി മൂവാറ്റുപുഴ സ്വദേശി റബിൻസ് ഹമീദിനെ ഇന്ത്യയ്ക്ക് കൈമാറി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച ഇയാളെ NIA സംഘം അറസ്റ്റ് ചെയ്തു. ഇയാൾക്കൊപ്പം പ്രതി ചേർക്കപ്പെട്ട ഫൈസൽ ഫരീദിനെയും UAE അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരുവരും ഉൾപ്പെടെ വിദേശത്തുള്ള 6 പ്രതികൾക്കെതിരെയാണ് ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 71 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചരണം അവസാനിച്ചു. 1066 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. അതിൽ 114 പേർ സ്ത്രീകളാണ്. ഒന്നാം ഘട്ടത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 റാലികളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 2 റാലികളിൽ പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 3 T20 മത്സരം, 3 ഏകദിനം, 4 ടെസ്റ്റ് എന്നിവയടങ്ങുന്ന പരമ്പരയിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ 2020 ടീമിൽ ഇടം നേടി. IPLൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മായങ്ക് അഗർവാളിനെ ഇന്ത്യൻ ടെസ്റ്റ് ഏകദിന 2020 ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശുഭ്മാൻ ഗില്ലിനെ ഏകദിന ടീമിലും ടെസ്റ്റ് ടീമിലും അംഗമാക്കി. രോഹിത് ശർമ്മയ്ക്കും ഇഷാന്ത് ശർമ്മയ്ക്കും വിശ്രമം അനുവദിച്ചു. ലോകേഷ് രാഹുൽ, കുൽദീപ് യാദവ് എന്നിവർ ടെസ്റ്റ് ടീമിൽ മടങ്ങിയെത്തി. ഹൈദരാബാദിൽ നിന്നുള്ള ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജ് ആണ് ടെസ്റ്റ് ടീമിലെ പുതുമുഖം. കൊൽക്കത്തയെ കീഴടക്കിയ കിങ്സ് ഇലവൻ പഞ്ചാബ് IPL പോയിന്റ് പട്ടികയിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. ഇതോടെ ക്രിസ് ഗെയിൽ മടങ്ങിയെത്തിയതിനുശേഷം കളിച്ച എല്ലാ മത്സരങ്ങളിലും പഞ്ചാബ് ആധികാരിക ജയം സ്വന്തമാക്കുകയും ചെയ്തു. പഞ്ചാബിനെതിരെ കൊൽക്കത്ത ടീം നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസാണ് സ്കോർ ചെയ്തിരുന്നത്. 10 റൺസ് എടുക്കുന്നതിനിടെ 3 മുൻനിര വിക്കറ്റ് നഷ്ടമായ കൊൽക്കത്ത ടീമിനെ ഓപ്പണർ ശുഭ്മാൻ ഗില്ലിന്റെ ചെറുത്തുനിൽപ്പാണ് വൻ തകർച്ചയിൽ നിന്നും രക്ഷിച്ചിരുന്നത്. 45 പന്തിൽ 3 ബൌണ്ടറിയും 4 സിക്സറും സഹിതം 57 റൺസെടുത്താണ് ശുഭ്മാൻ ഗിൽ മടങ്ങിയത്. ഗില്ലിനൊപ്പം ക്രീസിൽ നിലയുറപ്പിച്ച ക്യാപ്റ്റൻ മോർഗൻ 25 പന്തിൽ 5 ബൌണ്ടറിയും 2 സിക്സറും സഹിതം 40 റൺസെടുത്തു. വാലറ്റക്കാരൻ ലോക്കി ഫെർഗൂസൺ 13 പന്തിൽ പുറത്താകാതെ 24 റൺസെടുത്തത് കൂടി ഒഴിച്ചാൽ കൊൽക്കത്ത നിരയിൽ മറ്റാർക്കും 2 സ്കോർ കണ്ടെത്താനായിരുന്നില്ല. 7.45 ആയിരുന്നു കൊൽക്കത്തയുടെ റൺ റേറ്റ്. തുടർന്നിറങ്ങിയ പഞ്ചാബ് ടീമിനായി ക്യാപ്റ്റൻ ലോകേഷ് രാഹുൽ 25 പന്തിൽ 4 ബൌണ്ടറി സഹിതം 28 റൺസെടുത്തു. മൻദീപ് സിംഗ് 56 പന്തിൽ 8 ബൌണ്ടറിയും 2 സിക്സറും ഉൾപ്പെടെ പുറത്താകാതെ 66 റൺസെടുത്തു. അതേസമയം 29 പന്ത് മാത്രം അഭിമുഖീകരിച്ച് 2 ബൌണ്ടറിയും 5 സിക്സറും ഉൾപ്പെടെ 51 റൺസെടുത്ത ക്രിസ് ഗെയിൽ ആണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. 8 ടീം മാറ്റുരയ്ക്കുന്ന IPL നിന്ന് ചെന്നൈ ഒഴികെയുള്ള ശേഷിക്കുന്ന 7 ടീമിനും അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടാൻ ഇപ്പോൾ അവസരമുണ്ട്. 2 കളി മാത്രം ശേഷിക്കുന്ന ചെന്നൈ ടീമിന് ആ 2 മത്സരങ്ങളിൽ ജയിച്ചാൽ പോലും പ്ലേ ഓഫ് റൌണ്ടിൽ കടക്കാനാകില്ല. IPLന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്ലേ ഓഫ് റൌണ്ടിലെത്താനാകാതെ ചെന്നൈ ടീം ടൂർണമെന്റിൽ നിന്നും പുറത്താകുന്നത്. 14 പോയിന്റ് വീതമുള്ള മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ ടീമുകൾ പ്ലേ ഓഫ് സാധ്യത ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. 12 പോയിന്റ് വീതമുള്ള പഞ്ചാബ്, കൊൽക്കത്ത, 10 പോയിന്റുള്ള രാജസ്ഥാൻ, 8 പോയിന്റുള്ള ഹൈദരാബാദ് എന്നിവർക്കും പ്ലേ ഓഫ് റൌണ്ടിലെത്താൻ ഇപ്പോഴും സാധ്യതകൾ ശേഷിക്കുന്നുണ്ട്. മഹേന്ദ്രസിംഗ് ധോണി നയിക്കുന്ന ചെന്നൈ ടീമിന് ഇനി പ്ലേ ഓഫിലെത്താനാകില്ല എങ്കിലും മറ്റ് ടീമുകളുടെ ഗതി നിർണയിക്കാൻ ചെന്നൈയ്ക്ക് ഇപ്പോഴും കഴിയും. 3 തവണ കപ്പ് ഉയർത്തിയിട്ടുള്ള ചെന്നൈ ടീം ഇതുവരെ പങ്കെടുത്ത എല്ലാ IPL സീസണിലും സെമിയിലെത്തിയിട്ടുള്ള ഏക ടീം കൂടിയായിരുന്നു. നവംബർ 10 ദുബൈയിലാണ് IPL 13 സീസണിന്റെ ഫൈനൽ മത്സരം. നവംബർ 5 ദുബൈയിൽ തന്നെയാണ് ആദ്യ ക്വാളിഫയർ മത്സരവും നടക്കുക. എലിമിനേറ്റർ മാച്ചിനും 2 ക്വാളിഫയർ മത്സരത്തിനും അബുദാബിയാണ് വേദിയാകുന്നത്. വനിതകളുടെ T20 ചാലഞ്ച് മത്സരവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. നവംബർ 4 മുതൽ 9 വരെയാണ് വനിതാ T20 മത്സരങ്ങൾക്ക് ഷാർജ വേദിയാവുക. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത്.